ഹലോ, ഗുഡ് വാല മോർണിംഗ്. യെസ്, ഇന്ന് ജനുവരി മാസത്തിലെ 5-ാം തീയതിയാണ്, വ്യാഴാഴ്ച ദിവസം. സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും മോർണിംഗ് നമ്പർ വണ്ണിലേക്ക്. സാധാരണ പറയാറുണ്ട് പവർ ആൻഡ് മണി, ഇത് രണ്ടാണ് നമ്മുടെ ലോകത്തിനെ റൂൾ ചെയ്യണ സംഭവം. പക്ഷെ ഇത് രണ്ടും വിട്ടുകൊടുക്കാൻ ആരും തയ്യാറല്ല. എന്നാൽ അങ്ങനെ ആരെങ്കിലും തയ്യാറായാൽ അതിനർത്ഥം എന്തെന്ന് വെച്ചാൽ ദറ്റ് മാൻ ഈസ് എ കൂൾ ഗായ് ആൻഡ് എല്ലാ കാര്യങ്ങളെയും കറക്റ്റ് സെൻസിലെടുക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണെന്നുള്ളതാണ്. സോ കഴിഞ്ഞ ദിവസം യെസ് അങ്ങനെ ഒരു വ്യക്തി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2020 ഏകദിന ക്രിക്കറ്റുകളുടെ ക്യാപ്റ്റൻഷിപ്പ് വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു വിശാല മനസ്കത കാണിച്ചിരിക്കുന്നത്. പക്ഷേ ക്രിക്കറ്റ് പ്രേമികൾ ഒട്ടും അത് നല്ല രീതിയിലല്ല എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും വിഷമമുണ്ട്, സങ്കടമുണ്ട്. എന്തായാലും 2020 ഏകദിന ക്രിക്കറ്റുകളുടെ ടീമുകൾ ഈ വെള്ളിയാഴ്ച തീരുമാനിക്കാൻ ഇരിക്കവെയാണ് ഇങ്ങനൊരു സംഭവം ധോണി ചെയ്തത്. ആരും എക്സ്പെക്ട് ചെയ്തില്ല, അൺഎക്സ്പെക്റ്റഡ് തിങ് ആയിരുന്നു. എന്തായാലും 9 വർഷക്കാലം ഈ ഒരു ക്യാപ്റ്റൻഷിപ്പ് അല്ലെങ്കിൽ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ എവ്രി വൺ ഈസ് വെരി സാഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ആര് എന്നുള്ള ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് പലയിടത്തും ഇങ്ങനെ വരുന്നു കേൾക്കുന്നുണ്ട്. വിരാട് കോഹ്ലി ആയിരിക്കും അങ്ങനെയൊക്കെ. പക്ഷേ നായക പദവി ഒഴിയാണെങ്കിലും ടീമിൽ അംഗമായിട്ടുണ്ടാവും, പ്ലേ ചെയ്യും എന്നുള്ള രീതിയിലാണ് ധോണി പറഞ്ഞേക്കുന്നത്. എന്തായാലും എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും ഇന്നലെ ഒരു ചെറിയ വിഷമം മുഖയൊഴുകലൊക്കെ ഉണ്ടായി. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഈസ്, നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കേണ്ടത് പോലെ നടക്കും എന്ന് കേട്ടിട്ടില്ലേ. സോ നമുക്ക് നടക്കാം. ഇനി 4 മണിക്കൂർ സമയം ഒരുമിച്ച് ഒരുപാട് വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചിട്ടുണ്ട്. സോ ഐ എം ആർജെ ലാവണ്യ വിത്ത് യു റൈറ്റ് നൗ ഓൺലി ഓൺ സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ്എംസ് മോർണിംഗ് നമ്പർ 1. സോ തുടങ്ങുമല്ലേ. എന്നാലും ധോണി പായ്ക്ക് ഒരു സ്പെഷ്യൽ കൂഡോസ് കൊടുത്തുകൊണ്ട് തുടങ്ങുകയാണ് മോർണിംഗ് നമ്പർ 1 ഇവിടെ. ആൻഡ് വിഷിംഗ് യു ഓൾ എ ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ ആൻഡ് ഹാപ്പനിങ് മോർണിംഗ് ടുഡേ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.
ഞാന് മടവൂരിൽ നിന്ന് ഉഷ.
പാസ്പോർട്ട് ഉണ്ടോ സ്വന്തമായിട്ട്?
എനിക്കല്ല, മോന് വേണ്ടിട്ടാണ്.
ഓക്കെ, അപ്പൊ എന്താണ് പാസ്പോർട്ട് എടുക്കുന്നതിനെ കുറിച്ച് ഏറ്റവും വലിയൊരു സംശയം വന്നിരിക്കുന്നത്?
ഞാൻ എന്റെ മോന് 2001 പാസ്പോർട്ട് എടുത്ത് അന്ന് മോന് 5 വയസ്സേ ഉള്ളൂ.
അപ്പൊ
അത് ഇനി വാല്യുബിൾ ആണോ, അതോ അതിന് വേണ്ടി പുതിയ പാസ്പോർട്ട് എടുക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടത്? 2016 അത് പുതുക്കേണ്ടി വന്നത്. അത് പുതുക്കാൻ അന്ന് പറ്റിയിട്ടില്ല. എന്തെങ്കിലും അപ്പൊ കുട്ടികൾക്കുള്ള പാസ്പോർട്ട് 10 വർഷത്തിന് ശേഷമാണ് പുതുക്കേണ്ടത്. അത്രമല്ല, അന്ന് ആ പാസ്പോർട്ടിൽ ഇരിക്കുന്നത് കുഞ്ഞ് ഫോട്ടോ വേണം. അപ്പൊ ഇപ്പൊ ഞാൻ 20 വയസ്സായി.
സുലോചനം കാണി, പാസ്പോർട്ട് ഓഫീസർ. 5 വയസ്സിന് മുമ്പുള്ള കുട്ടികളെല്ലാം വന്ന് ഫോട്ടോ എടുക്കണമെന്നുള്ള കുട്ടികളെല്ലാം എല്ലാ ആപ്ലിക്കന്റും വന്ന് കുട്ടി ഫോട്ടോ എടുക്കണം. 4 വയസ്സ് വരെ ഉള്ളവർക്ക് ഫോട്ടോ കൊണ്ടുവന്നാലും മതിയാവും.
പുതുക്കുമ്പോ അവർ പുതിയതായിട്ട് വീണ്ടും വന്ന് ഫോട്ടോ എടുക്കണം.
വീണ്ടും വന്ന് ഞങ്ങളുടെ സേവാ കേന്ദ്രത്തിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് അവിടെ വന്ന് ഫോട്ടോ എടുക്കണം. റീഇഷ്യൂ എന്നാണ് പറഞ്ഞത്. റിന്യൂവൽ അല്ല, റിന്യൂവൽ ഇല്ല, റീഇഷ്യൂ ആണുള്ളത്. എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ റീഇഷ്യൂ എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യണം. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വേണം സേവാ കേന്ദ്രത്തിൽ വരാനായിട്ട്.
തീർച്ചയായിട്ടും.
വേണു വേണു.
എവിടുന്ന വിളിക്കുന്നത്?
ഞാൻ മണക്കാട്.
മണക്കാട്.
പാസ്പോർട്ടിനെ പറ്റി സംശയങ്ങളാണ്.
പറഞ്ഞോളൂ.
ഒന്ന്, ഒരു സ്ഥലത്ത് നമ്മൾ പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്ക് വീണ്ടും താമസം മാറി പോകുമ്പോൾ അവിടെ പുതിയതായിട്ട് പാസ്പോർട്ട് എടുക്കേണ്ടി വരുമോ? ഇപ്പോ തിരുവനന്തപുരത്ത് നിന്നും നമ്മൾ തൃശ്ശൂർക്ക് താമസം മാറ്റുന്നു, അപ്പോൾ അവിടുത്തെ അഡ്രസ്സിലാവില്ലല്ലോ ഈ ഇരിക്കുന്ന പാസ്പോർട്ട്.
സുലോചനം കാണി, പാസ്പോർട്ട് ഓഫീസർ. ആലപ്പുഴ കൊടുക്കുകയാണെങ്കിൽ എറണാകുളം പാസ്പോർട്ട് ഓഫീസിന്റെ കീഴിലാണ് വരുന്നത്. അവിടുത്തെ അഡ്രസ് പ്രൂഫ്, അവിടെ എവിടെ താമസിക്കുന്ന അഡ്രസ് പ്രൂഫ് കൊടുത്തിട്ട് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
ഓക്കേ, അപ്പോൾ പുതിയതായിട്ട് അപ്ലൈ ചെയ്യണോ അതോ അഡ്രസ് ചേഞ്ച് ചെയ്താൽ മാത്രം മതിയോ?
അഡ്രസ് ചേഞ്ചിന് മാത്രം അപ്ലൈ ചെയ്യുക. റീഇഷ്യൂ അഡ്രസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ കൊടുക്കുക.
ഓക്കേ, അവിടെ കൊടുത്താൽ മതി. നമ്മൾ ഡോക്യുമെന്റ്സ് ഒന്നും വീണ്ടും കൊടുക്കേണ്ടി വരില്ലല്ലോ.
ഡോക്യുമെന്റ്സ്, അഡ്രസ്സിന്റെ പ്രൂഫിന് മാത്രം ഡോക്യുമെന്റ്സ് കൊടുക്കുക.
ഓക്കേ, തീർച്ചയായും.
സുലോചനം കാണി, പാസ്പോർട്ട് ഓഫീസർ.
സർ, പാസ്പോർട്ട് എടുക്കുന്നതിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് മാറിയിരിക്കുന്നു. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിനെ കുറിച്ചും ഒക്കെ കുറച്ചും കൂടി ലളിതമായിട്ടുള്ള മാർഗങ്ങൾ പുതിയതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയാമോ?
ഇപ്പോൾ കുറച്ച് ലിബറലൈസ് ചെയ്തുകൊണ്ടുള്ള ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അതായത് മാരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, സർട്ടിഫിക്കറ്റ് കമ്പൽസറി അല്ല. നേരത്തെ 26-1989 ശേഷം ജനിച്ചവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരുന്നു. അത് ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ ഇല്ല. പിന്നെ അഫിഡവിറ്റുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. 100 രൂപ പത്രത്തിൽ ഡോക്ടറെ അറ്റസ്റ്റ് ചെയ്തുള്ള സത്യവാങ്മൂലം പലരും വാങ്ങിച്ചിരുന്നു. അതെല്ലാം ഇപ്പൊ വൈറ്റ് പേപ്പറിൽ എഴുതി ഡിക്ലറേഷൻ ആയിട്ട് കൊടുത്താൽ മതിയാകും. ലോസ്റ്റ് പാസ്പോർട്ടിനുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. അഫിഡവിറ്റുകളുടെ എണ്ണം തന്നെ കുറച്ചിട്ടുണ്ട്.
പാരന്റ്സിന് രണ്ടുപേരുടെയും പേര് വേണമായിരുന്നു, ഇപ്പൊ അത് വേണ്ടെന്ന് പറയുന്നു.
ഒരു പേരന്റ് പേരും അഡ്രസ്സും പാസ്പോർട്ടും ഒപ്പും മതിയാകും.
ഓക്കെ, പിന്നെ അനക്സസ് കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾക്കും ചില ഇളവുകളുണ്ട് അല്ലേ?
പ്രൂഫ് ആയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ രജിസ്റ്റർ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, ട്രാൻസ്ഫർ ലിവിംഗ് പ്രൂഫ് സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ആധാർ, എക്സ്ട്രാക്ട് മുതലായ ഡ്രൈവിംഗ് ലൈസൻസ്, ഇതേതെങ്കിലും പ്രൂഫ് ആയിട്ട് വെച്ചാലും മതിയാകും.
ഓക്കെ.
സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് ആധാർ കാർഡോ ഇലക്ഷൻ കാർഡോ ഇൻഷുറൻസ് പോളിസിയുടെ ഇതോ ഏതെങ്കിലും കൊടുത്താൽ മതിയാകും ഡേറ്റ് ഓഫ് ബർത്തിന് പ്രൂഫ് ആയിട്ട്.
ഓക്കെ. സോ മാരേജ് സർട്ടിഫിക്കറ്റ് വേണ്ട എന്നടക്കമുള്ള പല പല ലളിതമാക്കൽ പ്രക്രിയയാണ് ശരിക്കും പാസ്പോർട്ട് അപേക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് നിയമങ്ങൾ വരാൻ പോകുന്നത്, പ്രൊസീജിയേഴ്സ് വരാൻ പോകുന്നത്. താങ്ക് സോ മച്ച് ലോചനൻ സർ, ഇത്രയും കാര്യം നമ്മളോട് സംസാരിച്ചതിന്. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് നമ്പർ വണ്ണിൽ, കൂടെയുള്ളത് ആർ ജെ ലാവണ്യയാണ്.